അവന്റെ തേജസ്സിന്റെ കീഴിൽ ഇരിക്കുവാൻ അവൻ നിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന് ഒരു പർപ്പസ് നിന്റെ ജീവിതത്തെ കുറിച്ചുണ്ട്. നിനക്കുള്ള പർപ്പസിനേക്കാൾ ഉന്നതമാണത്, നിന്റെ ലക്ഷ്യത്തെക്കാൾ ഉന്നതമാണത്. 2 കൊരിന്ത്യർ 3:5-6 ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അടുത്ത വാക്യം, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. മതി. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വരുന്നത് ദൈവത്തിൽ, കൊണ്ടുവന്നത് ദൈവമാ, കൈവൊക്കിച്ചത് ദൈവമാ. എല്ലാം ആരംഭിക്കുന്ന അവനിൽ നിന്നാ, നമ്മുടെ മിനിസ്ട്രി ആരംഭിച്ചത് അവനിൽ നിന്നാ. അവൻ തെരഞ്ഞെടുത്തു. മിനിസ്ട്രിയുടെ ഒന്നാമത്തെ കാര്യം അതാണ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ. യിരെമ്യാവിനോട് പറയുന്നു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികളുടെ പ്രവാചകനായി ഞാൻ നിന്നെ ഓർഡൈൻ ചെയ്തു. ദൈവത്തിൻ്റെ ഓർഡിനേഷൻ നടന്നത് ആരെങ്കിലും തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ്. ദൈവം അറിഞ്ഞതെന്നാ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്. അമ്മയ്ക്കറിയത്തില്ല നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ അമ്മയ്ക്കറിയത്തില്ല, നിങ്ങളുടെ അപ്പനറിയത്തില്ല, ഗൈനക്കോളജിസ്റ്റ് അറിയത്തില്ല, ലോകത്തിൽ ആർക്കും നിങ്ങൾ എന്ന ഒരു ജീവിയെക്കുറിച്ച് അറിയത്തില്ല. നിങ്ങളൊരു ബിന്ദു പോലുമില്ല. അന്നാണ് ദൈവം നിങ്ങളെ അറിഞ്ഞത്. നിത്യനായ ദൈവം നിങ്ങളെ അറിഞ്ഞത് നിത്യതയില. അവിടെ വെച്ച് ദൈവം തിരഞ്ഞെടുത്തു. വെറുതെ ഇവിടെ കയറിയിരിക്കുകയല്ല, വെറുതെ നീ കർത്താവിനിവിടെ നിൽക്കുകയല്ല. നീ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകമുണ്ടാകുന്നതിന് മുമ്പ്, നിത്യതയിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവുണ്ടായിരുന്നു. നീ ഉണ്ടായത്, ആദ്യമുണ്ടായത് എൻ്റെ അമ്മയുടെ ഉദരത്തിലല്ല, ആദ്യമുണ്ടായത് ദൈവത്തിൻ്റെ അറിവിലാണ്. ഇതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ അറിവിലാണ് ഉണ്ടായത്. ഒരുത്തൻ നിന്നെ പിടിച്ച് പറിച്ചുകൊണ്ട് പോകാനോ എടുത്ത് ദൂരോട്ടെറിയാനോ നോക്കത്തില്ല, ഒരുത്തൻ നിന്നെ തകർക്കാനൊക്കത്തില്ല. ഹല്ലേലൂയാ. ധന്യനായ ഏകാധിപതി, രാജാദി രാജാവ്, കർത്താദി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവനുമായ ആ മഹാദൈവം, അനാദിയായ നിത്യതയിൽ നിന്നെ അറിഞ്ഞു, നിന്റെ പേരറിഞ്ഞു, നിന്റെ രൂപം അറിഞ്ഞു, നിന്റെ മിനിസ്ട്രി അറിഞ്ഞു, നിന്നെ കുറിച്ച് മുഴുവനും അറിഞ്ഞു. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവിടെയാണ് മിനിസ്ട്രി തുടങ്ങിയത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ഒരു വിളി ഉണ്ടാകണം, ദൈവവിളി. എക്ലീഷ്യ എന്നതാണ് സഭ എന്നതിനുള്ള പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ച വാക്ക്, ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ് എക്ലീഷ്യ. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമെന്നാണ് അതിൻ്റെ അർത്ഥം. പുരാതന കാലത്ത് ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റുകളായിരുന്നു, ഓരോ സിറ്റി ഓരോ രാജ്യമായിരുന്നു. അന്നേ അവിടെ ഉണ്ടായിരുന്നത് ഡെമോക്രസി ആയിരുന്നു, ഭരണാധികാരികൾ സിറ്റി സ്റ്റേറ്റുകളിൽ ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ പൗരസമിതിയെ വിളിച്ചു കൂട്ടും. എല്ലാവർക്കും വരാനൊക്കെയല്ല, പ്രത്യേകം പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ ഒന്നിച്ചു കൂടി വരുന്ന അസംബ്ലിയുണ്ട്. അസംബ്ലിയുടെ പേരാണ് എക്ലീഷ്യ. പുതിയ നിയമത്തിൽ ആ വാക്ക് തന്നെയാണ് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചത്, എക്ലീഷ്യ. വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടം, പ്രത്യേക പർപ്പസിന് വേണ്ടി. അപ്പൊ വിളി കേട്ടിട്ടില്ലാത്ത ഒറ്റയാളും ദൈവസഭയ്ക്കകത്തില്ല. നീ ദൈവത്തിന്റെ സഭയ്ക്കകത്തെ അംഗമാണോ, നിനക്ക് വിളിയുണ്ട്. വിളിച്ചു വർദ്ധിച്ചവരുടെ കൂട്ടമാണല്ലോ സഭ. അപ്പോൾ വിളിക്കപ്പെടാത്ത ഒരാളുമില്ല. ആ വിളിയുടെ പേരാണ് സുവിശേഷത്തിന്റെ വിളി. ഉദയം മുതൽ അസ്തമയം വരെ യഹോവയായി ദൈവം ഭൂമിയെ വിളിക്കുന്നു. ദൈവം വിളിക്കുന്നവരാണ്. ആദാമേ നീ എവിടെ എന്ന് വിളിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ വിളി നിന്റെ പുറകെ വന്നു. സുവിശേഷത്തിന്റെ വിളി. ലോകത്തിന്റെ കൂടെ പോകുകയായിരുന്നു, ലോകക്കാരോട് കൂടെ പോകുകയായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങി പോരെ ഇങ്ങി പോരെ, നീ എനിക്കുള്ളവനാ, നീ എനിക്കുള്ളവനാ. ശൗലേ നീ ദമസ്കോസിൽ എന്തിനാ വന്നത്? തടഞ്ഞു നിർത്തി പറഞ്ഞു, നീ രാജാക്കന്മാരുടെ മുമ്പില് എൻ്റെ നാമത്തെ ഉയർത്താൻ ഞാൻ തെരഞ്ഞെടുത്തൊരു മാനപാത്രമാണ്. നീ മതി, നീ കളിച്ചു നടന്നതും മതി. ദൈവത്തിൻ്റെ വിളി നിന്റെ ജീവിതത്തിൽ വന്നു. ദൈവം കൃപ തോന്നി നിന്നെ വിളിച്ചു. രണ്ടാമതൊരു വിളിയുണ്ട്, ആ വിളിയാണ് ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളി. ദൈവം തിരഞ്ഞെടുത്തു എങ്കിലും ശുശ്രൂഷയ്ക്കായിട്ടുള്ള പ്രത്യേകം വിളി ദൈവം നൽകുന്നു. ദൈവം ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചോ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ആളിനെ പ്രാപ്തിപ്പെടുത്തുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം തിരഞ്ഞെടുപ്പ്, രണ്ടാമത്തെ ദൈവത്തിൻ്റെ വിളി, മൂന്നാമത്തത് ഈ ആളിനെ പ്രാപ്തിപ്പെടുത്തും. അതാണ് ഇവിടെ വായിച്ചത്. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. മോശ വിളിച്ചോ, മോശോട്ട് ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എനിക്ക് പോകാനൊക്കത്തില്ല. 40 വർഷം അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ അലിയുന്ന മോശ ജീവിതം ഒരു പരാജയമാണെന്ന് വിചാരിച്ചവൻ കൊട്ടാരം വിട്ട് ഓടിയതാണ്, മിശ്രയും വിട്ട് പോകുന്നതാണ്, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന ടൈറ്റിലെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒളിവിൽ പാർക്കുകയാണ്. ഒരു കൊലയാളിയായി മാറി ഒളിവിൽ പാർക്കുകയാണ്. 40 വർഷമായിട്ട് അവൻ്റെ ജീവിതം തീർന്നു. ഇനി ഇവിടെ അവസാനിക്കും, മരുഭൂമിയിൽ വീണ് മരിക്കും എന്ന് ധരിച്ചിരിക്കുമ്പോൾ അഗ്നിജ്വാലയിൽ മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൈവം പറഞ്ഞു, മോശെ ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും, ആകയാൽ നീ വരിക, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ആകയാൽ നീ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും. മറുപടി, അയ്യോ ഞാനില്ല, എന്നെ കൊണ്ടൊക്കത്തില്ല, സാധിക്കുകയില്ല. 6 പ്രാവശ്യം മോശ നോ പറഞ്ഞു. 6 പ്രാവശ്യം ഞാൻ തടിച്ച നാവുള്ളതാണ്, ഞാൻ വിക്കനാണ്, എൻ്റെ സഹോദരൻ അഹരോനാണ് എന്നേക്കാൾ കഴിവുള്ളത്, നീ അവനെ വിളിക്ക്, ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. ഇങ്ങനെയുള്ള ഓരോ ന്യായങ്ങൾ പറഞ്ഞ് 6 പ്രാവശ്യം നോ പറഞ്ഞു. എന്താ കാര്യം? തൻ്റെ പ്രാപ്തിക്കുറവിനെ കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അയ്യോ എന്നെ കൊണ്ട് അതിന് കഴിവില്ല എന്ന് ആരൊക്കെ പറഞ്ഞോ അവരെയാണ് ദൈവം ഉപയോഗിച്ചത്. ഗിദെയോൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുലം ചെറുതാണ്, ഞാൻ എളിയവനാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല. ഇല്ല ഗിദെയോനെ, നീ ഒരൊറ്റ മനുഷ്യൻ എന്ന പോലെ മിദ്യാനെ തോൽപ്പിക്കും. അയ്യോ എന്നെ കൊണ്ടൊക്കെയില്ല. യിർമ്യാ പറഞ്ഞു, അയ്യോ ഞാൻ ബാലകനാണ്, ഞാൻ പ്രാപ്തനാണ്, താങ്ക് യു ലോർഡ് എന്ന് പറഞ്ഞ ആരെയും ഉപയോഗിച്ചിട്ടില്ല. അയ്യോ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞവരെയാണ് ദൈവം ഉപയോഗിച്ചത്. ദൈവത്തിന് വാഗ്മിയായ വാചകം പറയാൻ കഴിവുള്ള അഹരോനെ അല്ല വേണ്ടത്, വിക്കി വിക്കി പറയുന്ന മോശയാ വേണ്ടത്. എന്താ കാരണം എന്നറിയാമോ? മുഴുവൻ മഹത്വവും ദൈവത്തിന് കിട്ടും, മുഴുവൻ മഹത്വവും ദൈവത്തിന് കിട്ടും. കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെയാണ് ദൈവം ഉപയോഗിച്ചതെങ്കിൽ അവന്റെ കഴിവിനും പ്രാപ്തിക്കും കുറെ മഹത്വം പോകും. ദൈവം തന്നെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കത്തില്ല. യെരുശലേമിൽ പീലാത്തോസിനെ, ഗവർണർ പീലാത്തോസിനെ പോലെയുള്ള ഭരണാധികാരികളും, അന്നാസിനെയും കയ്യാഫാവിനെയും പോലുള്ള മഹാപുരോഹിതന്മാരും, ഗമാലിയലിനെ പോലുള്ള വേദ പണ്ഡിതന്മാരും ഉണ്ടായിരിക്കെ അവരെ ആരെയും തന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചില്ല. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന്. യോഗ്യന്മാരായതുകൊണ്ടല്ല, അയോഗ്യന്മാരായതുകൊണ്ട്, പ്രാപ്തന്മാരായതുകൊണ്ടല്ല, പ്രാപ്തി ഇല്ലാത്തവരായതുകൊണ്ട്, ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല നിന്നെ ദൈവം വിളിച്ചത്. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്നുകൊണ്ടാണ് ദൈവം വിളിച്ചത്. കാരണം മുഴുവൻ മഹത്വവും ദൈവത്തിന് കിട്ടണം. ഹല്ലേലൂയ. ദാവീദും മല്ലനായ ഗോലിയാത്തിന്റെ നേരെ ചെല്ലുവാൻ പറഞ്ഞൊരു വാക്യമുണ്ട്, നീ കുന്തവും വേലുമായിട്ട് എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്നിക്കുന്ന ഇസ്രായേലിനെ കൊണ്ട് ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്ന് നേരെ വരുന്നു. ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും ഇന്ന് അറിയാൻ ഇടവരും എന്ന് പറഞ്ഞിട്ടാണ് അവൻ കല്ലെറിഞ്ഞത്. ഗോലിയാത്തെ, നീ ഇതുവരെ ശൗലിനെ പോലുള്ള ആളുകളെ കണ്ടിട്ടുള്ളൂ, ഈ എന്നെ പോലുള്ള ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല, ഇപ്പോൾ കണ്ടു. ഇന്ന് ഇസ്രായേൽ ഒരു പുതിയ ഹീറോ എഴുന്നേറ്റെന്ന് സർവഭൂമി അറിയാൻ ഇടവരും എന്ന് ദാവീദ് പറഞ്ഞിരുന്നെങ്കിൽ ഗോലിയാത്ത് വീഴത്തില്ല. മുഴുവൻ മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ഗോലിയാത്ത് വീഴുവാൻ പോകുന്നത്. ഈ പ്രാപ്തി നമ്മുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. എന്തിനു വേണ്ടി ദൈവം തന്നെ വിളിച്ചോ അതിനുള്ള പ്രാപ്തി ദൈവം നിനക്ക് ദാനമായി തരും. അതൊരു ഗിഫ്റ്റാണ്, അതൊരു ദാനമാണ്. ദൈവം തന്നെ എംപവർ ചെയ്യും, ശക്തീകരിക്കും. ദൈവത്തിന്റെ പ്രാപ്തി നിനക്ക് ദാനമായി തരും. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കുക. നിന്നേക്കാൾ വലിയൊരു വിളിയാണ് നിന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. നിന്റെ സ്വന്തം കഴിവ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത വലിയൊരു മിനിസ്ട്രിയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അതിനുള്ള പ്രാപ്തി നിനക്കില്ല, അതിനുള്ള കഴിവ് നിനക്കില്ല. നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പ്രാപ്തി കൊണ്ടോ നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ നിന്റെ പണം കൊണ്ടോ ഒന്നും അളക്കാൻ കഴിയുന്നതല്ല നിന്റെ വിളി. നിന്റെ വിളി നിന്നേക്കാ വലിയൊരു വിളിയാണ്. അത് ചെയ്തെടുക്കുവാൻ നിനക്ക് പ്രാപ്തിയില്ല, അത് ചെയ്തെടുക്കാൻ നിനക്ക് കഴിവില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രാപ്തി നിനക്ക് ദാനമായി തരും, ദൈവത്തിന്റെ കഴിവ് നിനക്ക് ദാനമായി തരും, ദൈവത്തിന്റെ ശക്തി നിനക്ക് ദാനമായി തരും. അതിന്റെ പേരാണ് ദൈവത്തിന്റെ പ്രാപ്തി. ഒരാളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദാനമായി തരുന്നതിന്റെ പേരാണ് അഭിഷേകം. അതാണ് അഭിഷേകം. അഭിഷേകമാണ് നിന്നെ പ്രാപ്തിപ്പെടുത്തുന്നത്. നിനക്ക് ദൈവം തന്ന പ്രാപ്തിയുടെ പേരാണ് അഭിഷേകം. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് അഭിഷേകം കൊണ്ടാണ്. നീ വചനം പറയുമ്പോൾ വചനത്തിൽ ശക്തി വ്യാപരിക്കുന്നത് അഭിഷേകം കൊണ്ടാണ്. ദൈവം നിന്നെ എന്തിനു വേണ്ടി വിളിച്ചോ ആ വിളി പൂർത്തീകരിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. അതാണ് നാലാമത്തെ ഏഴാം വാക്യത്തിൽ പറയുന്നത്, ഈ അത്യന്ത ശക്തി, അതാണ് അഭിഷേകം. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങൾ. ഇതാ മൺപാത്രം, ഈ ശരീരമാണ്. ഈ മൺപാത്രങ്ങളിൽ നിക്ഷേപമാണ്, ഇതൊരു ട്രഷറാണ്. സ്വർഗീയ നിക്ഷേപം തന്നിരിക്കുന്നതിൻ്റെ പേര് അഭിഷേകം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ പച്ചയെ നിനക്കുള്ളൂ, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ബലമേ നിനക്കുള്ളൂ, നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ നിലനിൽപ്പേ നിനക്കുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകമാണ്. അപ്പോസ്തലപ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്ന പത്താം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ കൊർന്നേല്യോസിന്റെ വീട്ടിൽ പത്രോസ് പറയുന്ന നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ്. ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കാണ് മലയാളത്തിൽ ക്രിസ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദി അനോയിന്റഡ് വൺ. അതിന്റെ എബ്രായ വാക്കാണ് മെഷിയാഹ്. മെഷിയാഹ് എന്ന വാക്കാണ് നാം മശിയ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അഭിഷേകം പടിനിമത്തിൽ മൂന്ന് അഭിഷേകമാണുള്ളത്. ഒരാളെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യും, ഒരാളെ പുരോഹിതനാക്കാൻ അഭിഷേകം ചെയ്യും, ഒരാളെ രാജാവാക്കാൻ അഭിഷേകിക്കുന്ന അക്ഷരീയ അഭിഷേകമാണ്. ദൈവാലയത്തിലെ വിശുദ്ധ തൈലമുണ്ട്, ദൈവം പറഞ്ഞ വിധത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഭിഷേക തൈലം. ആ തൈലമാണ് തടിയിലേക്ക് ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നത്. അതൊരു നിഴലാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്റെയും പുരോഹിതന്റെയും രാജാവിൻ്റെയും എല്ലാം സാക്ഷാൽ പൊരുള് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേൽക്കാൻ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, മറിയയുടെ മകൻ, മറിയയുടെ മകൻ, മറിയയുടെ മകൻ എന്ന് പറയാൻ കാര്യം യഹൂദന്മാരങ്ങനെ പറയത്തില്ല. ബൻ യൂസഫ് എന്നാ പറയേണ്ടത്, യോസഫിന്റെ മകൻ എന്നാ പറയേണ്ടത്, ബൻ മറിയം എന്നവർ പറയാൻ കാരണം മറിയയുടെ വിവാഹത്തിന് മുമ്പുണ്ടായവനാണ്. എൻ്റെ അപ്പനാരാണെന്ന് അറിയയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മറിയയുടെ മകൻ എന്ന് വിളിക്കുന്നത്. അപ്പനാരാണെന്ന് ഇവനെ കുറിച്ച് അറിയത്തില്ല എന്ന് അന്നത്തെ സമൂഹം പറഞ്ഞ് അവനെ പരിഹസിച്ച് പേര് വിളിച്ചപ്പോൾ യോർദാനിൽ അവൻ മുങ്ങി മുകളിലേക്ക് പൊങ്ങിയപ്പോൾ അവൻ്റെ യഥാർത്ഥ അപ്പൻ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ അപ്പനില്ലാത്തവനല്ല, ഇവൻ എന്റെ മകനാണ്, എന്റെ പ്രിയപുത്രനാണ്. അവിടെ വച്ച് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്ന് ദൈവം യേശുവിനെ പരസ്യമായി അഭിഷേകം ചെയ്തു. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവാചകൻ, യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരുതൻ, യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ്. ബേത്ലഹേം മുതൽ കാൽവറി വരെ അവൻ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ. കാൽവറി മുതൽ അവൻ്റെ മടങ്ങി വരെ അവൻ ദൈവത്തിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവൻ മടങ്ങി വരുന്നത് രാജാക്കന്മാരുടെ രാജാവായിട്ട്. രാജാക്കന്മാരുടെ രാജാവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ രാജാക്കന്മാരും പ്രജകളുടെ രാജാക്കന്മാരാ, ഇവനോ ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. ഹല്ലേലൂയ, രാജാക്കന്മാരുടെ രാജാവാണ് യേശു. അവന് രാജകീയ അഭിഷേകമുണ്ട്, അവന് പൗരോഹിത്യ അഭിഷേകമുണ്ട്, അവന് പ്രവാചക അഭിഷേകമുണ്ട്. അഹരോന്റെ തലയിലാണ്, ഇസ്രായേലിലെ ആദ്യത്തെ മഹാപുരോഹിതനായ അഹരോന്റെ തലയിലാണ് അഭിഷേക തൈലം ഒഴിച്ചത്. മഹാപുരോഹിതനാക്കാൻ അഭിഷേക തൈലം ഒഴിച്ചപ്പോൾ ഈ തലേ നിന്നില്ല, അത് അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. തൈലം സമൃദ്ധിയായിട്ട് അങ്ങോട്ട് ഒഴിച്ചെടുത്തു. അഭിഷേകം സമൃദ്ധിയായിട്ട് വന്നപ്പോൾ അത് വസ്ത്രത്തിൻ്റെ വെളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് ഒഴുകി ഒഴുകി നീളൻ കുപ്പായം ധരിക്കുന്ന അഹരോന്റെ കുപ്പായത്തിൻ്റെ താഴത്തെ അറ്റം വരെ അഭിഷേകം ഒഴുകി ഇറങ്ങി. തലയിലൊഴിച്ച അഭിഷേകം ശരീരം മുഴുവൻ ഒഴുകിയിറങ്ങി. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ മേൽ പകർന്ന അഭിഷേകം അവിടെ നിന്നില്ല. ആ തലയിലൊഴിച്ച അഭിഷേകം മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്ന ശിഷ്യഗണങ്ങളുടെ മേൽ പെന്തക്കോസ്ത നാളിൽ അത് ഒഴുകിയിറങ്ങി വന്നു. യേശു ക്രിസ്തുവിന്റെ അഭിഷേകം എന്താണോ അത് തന്നെയാണ് സഭയുടെ അഭിഷേകം. യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ സഭയും ദൈവത്തിന്റെ പ്രവാചകനാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുരോഹിതനാണെങ്കിൽ സഭയും ദൈവത്തിന്റെ പുരോഹിതനാണ്. യേശു ക്രിസ്തു ദൈവത്തിന് വേണ്ടി രാജാവാണെങ്കിൽ സഭയും ദൈവത്തിന് വേണ്ടി രാജാവാണ്. യേശു ക്രിസ്തു ചെയ്ത് തുടങ്ങിയതും ഉപദേശിച്ചു തുടങ്ങിയതും തുടരുവാനാണ് സഭയെ ഭൂമിയിലാക്കിയത്. ഇതാണ് അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ ആദ്യം ലൂക്കോസ് അങ്ങനെ എഴുതുന്നത്. നസറേനായ യേശു ഉപദേശിച്ചു തുടങ്ങുകയും ചെയ്തു തുടങ്ങുകയുമായ സകലത്തെക്കുറിച്ചുമാണല്ലോ ഞാൻ എൻ്റെ സുവിശേഷത്തിൽ എഴുതിയത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം അത് സഭ തുടർന്ന കാര്യം ഇനി ഞാൻ എഴുതാം. 26-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തികൾ തീർന്നും ധരിക്കേണ്ട, ഇപ്പോഴും അത് എഴുതിക്കൊണ്ടിരിക്കുക. പ്രവൃത്തികളുടെ പുസ്തകം മാത്രം തീർന്നിട്ടില്ല, അതിപ്പോ അടൂര് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തന വ്യവസ്ഥ അവസാനിക്കുക എങ്ങനെയാ? പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർത്തുകൊണ്ട് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ തീർക്കുന്ന ഒരു വാക്ക് ഗ്രീക്കിൽ വരുമ്പോൾ വിഘ്നം കൂടാതെ, മലയാളത്തിൽ അത് ആദ്യം അദ്ദേഹം വിഘ്നം കൂടാതെ അറിയിച്ചു വന്നതാണ്. എന്നാൽ ഗ്രീക്കിൽ അവസാനം അത് ചേർത്ത് അപ്പോസ്തലർ തീരുന്ന വാക്യത വിഘ്നം കൂടാതെ മുടക്കമില്ലാതെ എന്താ സുവിശേഷം അറിയിച്ചു വന്നു. ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഈ പുസ്തകത്തിന് പേരിട്ടെങ്കിലും ശരിക്കിടന്റെ പേര് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെന്ന്. സുവിശേഷങ്ങൾ യേശു ചെയ്ത കാര്യങ്ങളും അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് തുടരുന്ന കാര്യങ്ങളുമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അന്ന് അവിടെ നമ്മളും കാണും ജനിച്ച് അന്നും കാണും ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സന്തോഷമായതിനെ ദൈവപുത്രനെ നേരിട്ട് കാണാം. അവൻ നടത്തുന്ന ശുശ്രൂഷകൾ പങ്കെടുക്കാൻ, ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിക്കുമ്പോൾ അവർക്ക് അപ്പം വിളമ്പിക്കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അപ്പം തിന്നുകയോ ചെയ്യുക. എന്ത് ചെയ്യുക? അന്ന് നമ്മൾ ജനിച്ചില്ല. തൃത്വത്തിൽ രണ്ടാമൻ ഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ ജനിച്ചില്ല. പക്ഷേ തൃത്വത്തിൽ മൂന്നാമൻ ഇന്ന് ഭൂമിയിലുണ്ട്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിലുണ്ട്. അന്ന് യേശുവിനെ കാണാനൊത്തില്ല, യേശുവിൻ്റെ കൂടെ നടക്കാനൊത്തില്ല, യേശുവിൻ്റെ ശബ്ദം കേൾക്കാനൊത്തില്ല. പക്ഷേ ഇന്ന് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ ഭൂമിയിൽ. എവിടെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്രസ് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ അഡ്രസ് അറിയാമോ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ അഡ്രസ്സാണ് ഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഡ്രസ്സ്. പരിശുദ്ധാത്മാവിൻ്റെ വിലാസം നിങ്ങളുടെ വിലാസമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകമാണ് നമുക്ക് പ്രാപ്തി തരുന്നത്, അഭിഷേകമാണ് നമുക്ക് ശക്തി തരുന്നത്. അഹരോന്റെ മേൽ പകർന്ന അഭിഷേക തൈലം ശരീരത്തിലേക്ക് ഇറങ്ങിയതുപോലെ യേശുവിന്റെ മേൽ പകർന്ന അഭിഷേക തൈലം തന്റെ ശരീരമാകുന്ന സഭയിലേക്ക് വന്നു. സഭയ്ക്ക് ശുശ്രൂഷയുണ്ട്. സഭ എന്ന് പറയുന്ന വിശ്വാസികളുടെ കൂട്ടമാണ് അതിനർത്ഥം. ഓരോ വിശ്വാസി, അഭിഷേകം നിനക്കുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ പ്രവാചകനാ, അഭിഷേകം നിനക്കുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ പുരോഹിതനാ, അഭിഷേകം നിനക്കുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി ഭരണം നടത്തേണ്ടവനാ. പ്രവാചകന് രണ്ട് ദൗത്യമാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ രണ്ട് കാര്യമാണ് യേശു ചെയ്തത്. ഒന്ന്, എളിയവരോട് സത്വർത്തമാനം ഘോഷിച്ചു. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ്. നസ്രെത്തിലെ പള്ളിയിൽ ചെന്നപ്പോൾ യേശുവിന് വായിക്കാൻ കൊടുത്തു, വചനം വായിക്കാൻ കൊടുത്തു. സിന്നഗോഗിൽ അവർക്ക് വചനത്തിന്റെ വായനയും പ്രസംഗവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. സിന്നഗോഗിൽ യാഗമില്ല, പെരുന്നാളില്ല, വചനധ്യാനമാണ്. അവിടുള്ള റബിമാരാ, യേശു ഒരു ഓർഡൈൻ റബി ആയിരുന്നു 30-ാമത്തെ വയസ്സിൽ. അല്ലെങ്കിൽ പള്ളി ചെല്ലുമ്പോൾ വചനം പറയാൻ അനുവാദമില്ല. യേശു അവിടെ ചെന്നപ്പോൾ അവരെടുത്ത് കൊടുത്തു, ചുരുളെടുത്ത് കൊടുത്തു. ശുശ്രൂഷ, പരശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവൻ്റെ താമസം കഫർനോമിലേക്ക് മാറ്റി. കഫർനോമിൽ നിന്ന് അവൻ നസ്രയത്തിൽ വന്നു. നസ്രയത്തിൽ വന്നപ്പോൾ പള്ളിയിൽ ചെന്നപ്പോൾ വചനം വായിക്കാൻ കൊടുത്തു. തോലിൻ്റെ ചുരുളാണ്, തോൽ ചുരുളം കൊണ്ട് തുറന്നിട്ട് യെശയ്യാ പ്രവചനത്തിൻ്റെ 60-ാം 61-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദുഃഖിതർക്ക് ആശ്വാസം കൊടുക്കാൻ, ബദ്ധന്മാരെ വിടുവിച്ചയക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും അറിയാം അത് മശിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. കാരണം അഭിഷേകം എന്ന വാക്കാണ് അവിടെ ഉള്ളത്. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന മശിയയ്ക്കുള്ള പ്രവചനമാണ്. യേശു പറഞ്ഞു, ഇപ്പം കേട്ടല്ലോ ഈ വാക്യം, അതിപ്പോൾ നിറവേറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനാണ് മശിഹ. ഒപ്പനായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അവരെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. ആ പള്ളി പടന്ത മലയും തള്ളിയിട്ട് കൊല്ലാമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ യേശു അവരുടെ ഇടയിൽ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ അഭിഷേകം എന്തിനാണെന്ന് അവിടെ പ്രഖ്യാപിച്ചു. നസ്രയത്ത് മാനിഫെസ്റ്റോ എന്നാണ് അറിയപ്പെടുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന 4-ാം അധ്യായത്തിലെ ആ വാക്യങ്ങൾ. നസ്രത്ത് മാനിഫെസ്റ്റോ, എന്തിനാണ് ഞാൻ വന്നത്? ഒന്ന്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ദൈവത്തിൻ്റെ പ്രസാദ വർഷവും ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ടതിന് അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവചനത്തിലുള്ളത്. പക്ഷെ യേശു വായിച്ചപ്പോൾ ഒരു വാക്ക് ഡിലീറ്റ് ചെയ്തിട്ടാണ് വായിച്ചത്. നമുക്കങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ അവൻ വചനമാണ്, അവൻ എവിടെ വേണേ എപ്പം വായിക്കണമെന്നൊക്കെ അവനാണ് തീരുമാനിക്കുന്നത്. അവനോട് ചോദ്യം ചെയ്യാൻ ആർക്കൊക്കും. എന്താ ഡിലീറ്റ് ചെയ്തതെന്ന് വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം. പ്രതികാര ദിവസം അവിടെ വായിച്ചില്ല, കാരണം അവൻ്റെ ഒന്നാമത്തെ വരവിൽ പ്രതികാര ദിവസം പറയാനല്ല വന്നത്. അവൻ സുപ്രസാദ കാലത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പ്രസംഗിക്കാൻ വന്നവനാണ്. നമുക്കും അതാ ലോകത്തെ അറിയിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെക്കുറിച്ചല്ല, നമുക്ക് ലോകത്തെ അറിയിക്കാനുള്ളത് ദൈവത്തിൻ്റെ പ്രസാദ കാലത്തെക്കുറിച്ചാണ്. എന്താണ് പറഞ്ഞത്? വിടുവിക്കാൻ, ബദ്ധന്മാരെ വിടുവിക്കാൻ, വിടുതൽ എന്ന വാക്ക് നമ്മുടെ നാട്ടിലുള്ള പ്രവാചകന്മാർ കണ്ടുപിടിച്ച വാക്കല്ല, യെശയ്യാവ് എഴുതി വെച്ച വാക്കാണ്. ബദ്ധന്മാരെ വിടുവിപ്പാനാണ് ക്രിസ്തു വരുന്നത്. യേശുവും അത് പറഞ്ഞു, വിടുവിക്കാനാണ് വന്നത്. വിടുതൽ, the ministry of deliverance, adana pravachakante ministry. Rendu ministry aanu, onnu devathinte dooth arikkya, rendu vidudhalinte shushrusha cheyya. Ninte mel devathinte abhishekam undengil ee rendu ministry ninte agathirippundu, adulla praapthi ninte agathundu. എവിടെയാ? എനിക്കങ്ങനെ ദൂതൊന്നും കിട്ടിയിട്ടില്ല. ഉണ്ടകത്തുണ്ട്, പുറത്തോട്ട് നീ പറയാൻ പേടിച്ചിരിക്കുക. രമ്യാവ് പറഞ്ഞു അയ്യോ ഞാൻ ബാലകനായി, എനിക്ക് വയ്യ, എനിക്ക് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അധരങ്ങളെ എൻ്റെ വിരൽ കൊണ്ട് സ്പർശിക്കുന്നു, നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ ഞാൻ വെച്ചു തരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വിരൽ നിന്റെ അധരങ്ങളെ സ്പർശിക്കുന്നു, എന്ന് രാത്രി നിന്റെ വായിൽ ദൈവത്തിൻ്റെ വചനം അവൻ വെച്ചു തരുന്നു. ദൈവത്തിന്റെ പ്രവാചക, ദൈവത്തിന്റെ പ്രവാചകി, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദൂതുവാഹിയായി നിൽക്കുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക, അവരതിനെ നിറയ്ക്കും. ദൈവത്തിന്റെ ദൂത് നിന്റെ അകത്ത് കയറി നിന്റെ അകത്ത് തീപിടിക്കണം. യിരെമ്യാവ് ദൂത് പറഞ്ഞപ്പോൾ അന്നത്തെ പുരോഹിതന്മാർ അവനെ അടിച്ചു. പശ്ഹൂർ എന്ന പേരുള്ള പുരോഹിതൻ അവനെ അടിച്ചു. ഹിൽക്കിയാവ് എന്ന പുരോഹിതന്റെ മകനാണ് യിരെമ്യാവ്. പക്ഷെ അവൻ മിനിസ്ട്രിയിൽ പ്രവാചകനായി പോയി. അതുകൊണ്ട് ദൈവാലയത്തിനകത്ത് കയറിയില്ല, വെളിയിൽ നിന്നുകൊണ്ട് അവിടെ വന്ന ആളുകളോട് ദൈവത്തിന്റെ ദൂത് അറിയിച്ചപ്പോൾ പുരോഹിതൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒറ്റ അടി കൊടുത്തു. ഇവിടുന്ന് പൊക്കോണം, ഇവിടെ കണ്ടുപോകല്ലെന്ന് പറഞ്ഞു. പ്രായം കുറഞ്ഞ ആളായിരുന്നു യിരെമ്യാവ്. അടി കൊണ്ട് സഹിച്ചിട്ട് അവൻ പോയി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ദൈവത്തോട്. ദൈവമേനത്തിന്റെ നാമത്തിൽ ഒറ്റ വാക്ക് പോലും ഞാൻ പറയത്തില്ല. മതി മതി, എനിക്ക് മതിയായി. നീ പറഞ്ഞെന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചു പറയുന്നിടത്തല്ല എനിക്ക് തല്ല് കിട്ടുക, എനിക്ക് ഉപദ്രവം കിട്ടുക. ഇനി ഞാൻ നിന്റെ നാമത്തിൽ ഒരു വാക്ക് പോലും സംസാരിക്കയില്ല. അടുത്ത വാക്യം, അയ്യോ എനിക്ക് മിണ്ടാതിരുന്നു കൂടാ, അയ്യോ എന്റെ ഉദരം, എന്റെ ഉദരം, ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ തീ പിടിച്ചിരിക്കുന്നു, അതെന്റെ അസ്ഥികളിൽ കത്തുന്നു, അയ്യോ എനിക്ക് മിണ്ടാതിരുന്നു കൂടാ. നിന്റെ അകത്ത് തീപിടിക്കാത്ത ഒരു വചനവും വെളിയിലും തീ കത്തിക്കുകയില്ല. ഇതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. വചനം ആദ്യം നിനക്ക് ബ്ലെസ്സിങ് ആകണം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ വചനം വായിക്കുന്നു പഠിക്കുന്നു, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ അകത്ത് അത് കത്തണം. അത് കത്തിക്കഴിയുമ്പോൾ ആ വചനം നമ്മൾ വിളിച്ചു പറയണം. പ്രസംഗത്തിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക നല്ലതാണ്. എഴുതിയെടുക്കണം, പഠിക്കണം. പക്ഷേ എഴുതിയെടുക്കുമ്പോൾ എന്താ എഴുതിയെടുക്കണമെന്ന് ഞാൻ പറയാം. തീ പിടിച്ച വചനങ്ങളാണ് എഴുതിയെടുക്കേണ്ടത്. ആളുകളെ അക്ഷരം കൊല്ലുന്നു വായിച്ചില്ലേ, കൊല്ലുന്നു, കൊല്ലുന്ന വചനങ്ങൾ എഴുതിക്കൊണ്ട് പോകല്ലേ. ഏതാണോ തീ പിടിക്കുന്ന വചനങ്ങളാണ് എഴുതേണ്ടത്. നിന്റെ പ്രസംഗത്തിൽ തീയിടണം. ഇല്ലെങ്കിൽ ആ പ്രസംഗക്കുറിപ്പ് കൊണ്ടുപോയി തീയിലിട്ടേക്കണം. പള്ളിക്ക് തീ പിടിച്ചപ്പോൾ അടുത്ത വീട്ടിൽ താമസിക്കുന്ന പള്ളിക്കേറാത്ത കുറെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം വന്നു, അവരെല്ലാം വന്ന് തീ കെടുത്താൻ സഹായിച്ചു. വെള്ളമൊക്കെ കോരിയൊഴിച്ച് തീയെല്ലാം കെടുത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ തമാശായിട്ട് രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞു, എടാ ഇന്നെങ്കിലും നിനക്ക് പള്ളി കയറാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അച്ഛാ ഇന്നല്ലേ പള്ളിക്കകത്ത് തീ കണ്ടുള്ളൂ. നീ ദൈവത്തിന്റെ പ്രവാചകനാണ്, നിന്റെ അകത്ത് വചനം തന്നിട്ടുണ്ട്, അത് ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നോണം. ആ വചനം നീ വിളിച്ചു പറയണം. ഇനി നീ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാതെ അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ചില വ്യക്തികളുടെ ദൂത് ദൈവം നിന്റെ അകത്ത് പ്രകാശിപ്പിക്കും, ചില കുടുംബങ്ങളുടെ ദൂത് ദൈവം നിന്റെ അകത്ത് പ്രകാശിപ്പിക്കും, ചില ദേശങ്ങളോടുള്ള ചില രാജ്യങ്ങളോടുള്ള ദൂത് ദൈവം നിന്റെ അകത്ത് തരാൻ പോകുകയാണ്. ഹല്ലേലൂയാ. രണ്ടാമത് കാര്യം, വിടുതലിന്റെ മിനിസ്ട്രിയാണ്. വിടുതലിന്റെ മിനിസ്ട്രി, അഭിഷേകമുണ്ടോ? വിടുതലിന്റെ മിനിസ്ട്രി ഉണ്ട്. അഭിഷേകം ഒരു വലിയ സംഭവമാണ്, വലിയ സംഭവം അഭിഷേകം. അഭിഷേകം വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ നീ ആൾ മാറും. അഭിഷേകം വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ വീട് മാറും, നിന്റെ കുടുംബം മാറും. അഭിഷേകം വന്ന് തൊട്ടെങ്കിൽ ഒരു ദേശം മാറും, ഒരു ദേശം മാറും. ഹല്ലേലൂയ. പാസ്റ്റർ ടിജുവിന്റെ മേൽ ദൈവം കൊടുത്ത അഭിഷേകമാണ് അനേക ജീവങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഒരു സഭ അവിടെ ഉണ്ടായത്. അവിടെ മാത്രം നിന്നില്ല, ലോകം മുഴുവൻ പോയി സ്പർശിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ കഴിവല്ല, അഭിഷേകത്തിന്റെ ശക്തിയാണ്. അഭിഷേകം, അഭിഷേകം വെറുതെ ഇരിക്കത്തില്ല. അഭിഷേകം വന്നിട്ട് അതിന്റെ റിസൾട്ട് 15 കൊല്ലം കഴിഞ്ഞ് നോക്കണം. അഭിഷേകം വന്നു കഴിഞ്ഞ 15 കൊല്ലം കഴിയുമ്പോൾ നീ ബഹുദൂരം മാറിയിരിക്കും. പൊടിയിൽ നിന്ന് ഉയർത്തുന്നവനാണ് ദൈവം, കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ് ദൈവം. യേശുക്രിസ്തു പുരോഹിതനായിരുന്നു. പുരോഹിത നിലയിൽ രണ്ട് ശുശ്രൂഷയാണുള്ളത്, അഭിഷേകമാണ് നമുക്കുള്ളത്. രണ്ട് ശുശ്രൂഷ, ഒന്ന് ദൈവത്തിനും മനുഷ്യർക്ക് ഇടയിൽ നിൽക്കുക, പക്ഷപാതം ചെയ്യുക. രണ്ട് ആരാധിക്കുക. രണ്ട് മിനിസ്ട്രിയാണ് പുരോഹിതനുള്ളത്. ആരാധിക്കാനൊക്കെ ഇവിടുന്ന് കയ്യടിക്കാനൊക്കെ വെക്കുന്ന പൗരോഹിത്യ അഭിഷേകം നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ്. പൗരോഹിത്യ അഭിഷേകമില്ലാത്ത ഒരുത്തന് ഇത് ചെയ്താൽ അത് എതിർഫലമാണ് ഉണ്ടാകുന്നത്. നിന്റെ മേൽ അഭിഷേകമുണ്ട്, അതുകൊണ്ട് നീ ചെയ്യേണ്ടത് പക്ഷപാതം ചെയ്യണം. യേശു ക്രിസ്തു മാത്രം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മധ്യസ്ഥത. മീഡിയേഷൻ ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. മീഡിയേഷൻ എന്നാൽ പാപിയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുക, ഇടയ്ക്ക് നിൽക്കുക. പാപിക്കും ദൈവത്തിനും ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരു പാപിയെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള മീഡിയേഷൻ, മധ്യസ്ഥത യേശു ക്രിസ്തുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ, അവൻ മാത്രമാണ് മധ്യസ്ഥൻ, മീഡിയേഷൻ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് മീഡിയേഷൻ ആവശ്യം. തെറ്റിപ്പിരിഞ്ഞ് രണ്ടുപേരും നിൽക്കുമ്പോൾ അവരെ തമ്മിൽ രമ്യപ്പെടുത്തുകയാണ് മധ്യസ്ഥന്റെ ജോലി. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് മധ്യസ്ഥൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനം വരെ അടുത്തു ചെല്ലാൻ പറയുന്നു. അടുത്ത് പൊക്കൂ, പേടിക്കണ്ട, പേടിച്ചു നിൽക്കണ്ട. പഴയതും പറഞ്ഞ് ദൂരത്ത് നിൽക്കണം. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്ത് ഒരാൾ പോലും പർവ്വതം തൊട്ടു പോകല്ല. മോശ പോലും ഞാൻ പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറയത്തക്കോണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിരുന്നു. എന്നാൽ പുതിയും പറയുന്നു ധൈര്യത്തോടെ കയറി ചെല്ല, കൃപാസനം വരെ കയറി ചെല്ല. കൃപാസനം എവിടെ ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്താ. അവിടെ സാധാരണക്കാർക്ക് കയറാനൊക്കെ ഇല്ല, പുരോഹിതന്മാർക്ക് കയറാനൊക്കെ ഇല്ല. മഹാപുരോഹിതൻ തന്നെ ആണ്ടിൽ ഒരു ദിവസം മാത്രമേ കയറാനൊക്കത്തുള്ളൂ. അവിടോട്ട് എപ്പം വേണോ തത്സമയത്ത് സഹായം വേണ്ടിയ സമയത്തല്ല ഓടി കയറിക്കോളാൻ പറയുക, കാരണം തിരശ്ശീല കയറിയിരിക്കുക. തിരശ്ശീല കീറി ദൈവാലയത്തിലെ തിരശ്ശീല യേശു കൂശിൽ മരിച്ചപ്പോൾ കീറിയതുപോലെ തന്നെ മറ്റൊരു തിരശ്ശീല കയറി, ദേഹം എന്ന തിരശ്ശീല. യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി ജീവനുള്ളൊരു പുതിയ വഴി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. ആ വഴിയിൽ കൂടെ കയറേണ്ടത് എവിടാ കീറിയത്? കീറിയത് കയ്യിൽ ആണിയടിച്ചപ്പോൾ, ചങ്ക് കുത്തി പിടന്നപ്പോൾ അവിടെ അല്ല കീറിയത്. ആ രക്തത്തിനകത്ത് മുങ്ങി വേണം കൃപാസനത്തിൻ്റെ അടുക്കൽ നീ ചെല്ലാൻ. ഒറ്റ വഴിയേ ഉള്ളൂ അവൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ ചിന്തയുണ്ടാക്കി ഒറ്റ വഴിയിലൂടെ അകത്ത് കയറാനൊക്കത്തുള്ളൂ. സ്തോത്രം. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മധ്യസ്ഥൻ വേണ്ട, പക്ഷേ യേശു ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാം. എന്താ വ്യത്യാസം? മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രലാ, ദൈവത്തിൻ്റെയും സൈഡ് നിൽക്കാനൊക്കത്തില്ല, പാപിയുടെയും സൈഡ് നിൽക്കാം, നിങ്ങളുടെ സൈഡ് നിൽക്കാനൊക്കെ അല്ല, ദൈവത്തിൻ്റെ സൈഡ് നിൽക്കില്ല. മധ്യസ്ഥനല്ലേ, മീഡിയേറ്റർ അല്ലേ, ഇടയ്ക്ക് നിൽക്കുന്ന ആളാ. ഒരാടെ സൈഡ് പിടിക്കാനൊക്കത്തില്ല. പക്ഷവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുക, അതാ അർത്ഥം. നിന്റെ അഡ്വക്കേറ്റാ, നിന്റെ ലോയറാ. എവിടെ ഇരിക്കുക? ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുക. എത്ര നേരം ഇരിക്കാം? 24 മണിക്കൂറും. 24 മണിക്കൂറും നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നോളൂ. നിന്റെ പക്ഷം പിടിച്ച് നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, യേശു ക്രിസ്തു. ദുഷ്ടപിശാച് നിനക്ക് വിരോധമായി വിരൽ ചൂണ്ടി ദൈവത്തിന്റെ അടുക്കൽ വന്ന് കുറ്റം പറയുമ്പോൾ യേശു ക്രിസ്തു നിന്റെ സൈഡ് പിടിച്ച് ശത്രുവിനെ ഭത്സിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി വാദിക്കും. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യോശുവ എന്ന പുരോഹിതൻ ദൈവാലയത്തെ ശുശ്രൂഷിപ്പാൻ കയറിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിന്നു എന്ന കാരണം പറഞ്ഞ് സാത്താൻ ദൈവത്തിനടുക്കൽ ചെന്ന് പറഞ്ഞു. സെക്കരിയ പ്രവചനത്തിലുണ്ട്, സാത്താൻ ദൈവത്തിനടുക്കൽ ചെന്ന് പറഞ്ഞ യോശുവ എന്ന മഹാപുരോഹിതൻ അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചോണ്ട ആരാധനയ്ക്ക് കയറിയിരിക്കുന്ന. ഇതൊക്കെ നോക്കുമെന്നറിയാമോ? എന്ന് ഉടുത്ത സാരിയാണെന്ന് സാത്താൻ അറിയാം. കഴുകാതെ പിന്നെയും പിന്നെയും ഉടുക്കുകയാണെങ്കിൽ അവനതെല്ലാം നോക്കി വെച്ചിരിക്കുക. ഓർത്തോണം, മുഷിഞ്ഞ വസ്ത്രം. കാരണം പ്രമാണമുണ്ട്, പടിനിയമത്തിലുണ്ട് പ്രമാണം, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് കയറല്ലെന്ന്. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞെന്നറിയാവോ? ദൈവം പറഞ്ഞു, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടൊരു കൊള്ളിയാണ്. ബാബേൽ പ്രവാസമാകുന്ന തീയിൽ നിന്ന് ഞാൻ അവനെ വലിച്ചെടുത്തോണ്ട് വന്ന യെരുശലേമില്. തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയൽ കരി കാണും, അതൊരു കുറ്റമല്ല. നിന്നെ എവിടുന്ന് വലിച്ചെടുത്തതെന്ന് ദൈവത്തിനറിയാം, എന്താ കരി കാണുന്നതും ദൈവത്തിനറിയാം, എന്താണ് നിറം മാറിയതും ദൈവത്തിനറിയാം. നിന്റെ പക്ഷം നിൽക്കുന്നവനാണ് ദൈവം, നിന്റെ പക്ഷം നിന്ന് നിനക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് നിർത്തിയില്ല ദൈവം. അടുത്ത് നിന്ന് ദൂതനോട് പറഞ്ഞ് അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനൊരു ഉത്സവ വസ്ത്രം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ യോശുവയ്ക്ക് ഒരു ഉത്സവ വസ്ത്രം കൂടെ കിട്ടി. പിശാജ് കുറ്റം പറയാൻ ചെന്നുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടായി. ഒന്ന്, പിശാജിന് ഭത്സനവും കിട്ടി, രണ്ട്, യോശുവയ്ക്ക് ഉത്സവ വസ്ത്രവും കിട്ടി. ഏതോ കാര്യത്തെ കുറിച്ചുള്ള താഴ്ചയാണോ സാത്താൻ പറഞ്ഞത്, അവിടെ ദൈവം ഉയർത്തി. ശരി, വസ്ത്രം മുഷിഞ്ഞാണോ, രണ്ട് ഉത്സവ വസ്ത്രം കൊടുത്തിരിക്കുന്നു. നിന്നെ കുറിച്ച് എവിടെ താഴ്ത്താൻ ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നോ അവിടെ ദൈവം നിന്നെ ഉയർത്തും. എവിടെ നിന്റെ അടിത്തറ മാന്താൻ ശത്രു പോരാടുന്നു അവിടെ ദൈവം നിന്നെ പണിത ഉയർത്തും. എവിടെ നിന്നെ തള്ളിയിടുവാൻ ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നു അവിടെ ദൈവം നിന്നെ കൈപിടിച്ച ഉയർത്തും. നിന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, കൂട്ടം കൂടി നിനക്ക് വിരോധമായി ഗൂഢാലോചന നടത്തുന്ന ആളുകൾ, നിനക്ക് വിരോധമായി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അവരുടെ നടുവിൽ നീ ഭയപ്പെടണ്ട. അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. അവിടെ ദൈവത്തിന്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയാ. കൂരരർ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ആര് പറയുന്നതാ? ആരാ പറയുന്നത്? 40 ദിവസം കൃത്യം എഴുതിയിരിക്കുന്നു, എൻ്റെ ചെവികളെ നിനക്കായി തുളച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുവെഴുത്തിൽ എന്നെ കുറിച്ചെഴുതിയിരിക്കുന്നു. ചെവിയും തുളച്ച് ദൈവത്തിൻ്റെ സന്നിധി ധ്യാനിച്ചാൽ മനസ്സിലാകും, ദാവീദല്ല ഞാനാ. ഞാൻ കൂരൊരു താഴ്വരെ കൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, വചനങ്ങളെല്ലാം എന്നോട് പറയുകയാണെന്ന് ദൈവസന്നിരുന്ന് ചെവി തുളച്ചിരുന്ന് കേൾക്കണം. നിന്റെ കാര്യമാണ്, നിന്റെ കാര്യം. കൂരൽ താഴ്വരക്കുള്ളിൽ നടക്കുമ്പോൾ ശത്രുക്കൾ പറയും, തീർന്നു, ഇനിയും വെളി വരത്തില്ല, ഇനിയും നോക്കൂ, അവൻ്റെ ശുശ്രൂഷയും കഴിഞ്ഞു, അവൻ്റെ പേരും തീർന്നു, അവനെയും കാണാകത്തില്ല, അവളെയും നോക്കണ്ട, കുടുംബവും പോയി, എല്ലാം പോയി, ആത്മീയത്തിൽ നിന്നും പോകും, കൃപയിൽ നിന്നും വീണു പോകും, ഇതെല്ലാം പറഞ്ഞ് അട്ടഹസിക്കുക. പക്ഷേ ഒരാൾ കൈവിട്ടില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നു, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈ ശോധന കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ, ഈ ശോധന കഴിഞ്ഞ് കൂരിന്റെ താഴ്വരയുടെ വെളിയിൽ വരുമ്പോൾ രണ്ടു കാര്യം അവിടെയുണ്ട്. ഒന്ന്, നിന്റെ ശത്രുക്കൾ കാണുക, നിനക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു. ആരാണോ നീ വെളിയിൽ വരത്തില്ലെന്ന് പറഞ്ഞത്, അവര് കാണുക, ദൈവം നിനക്ക് വിരുന്നൊരുക്കുന്നു. ഹല്ലേലൂയ. ശത്രുക്കൾ കൂടും തോറും ദൈവം ഒരുക്കുന്ന മേശയുടെ വലിപ്പം കൂടിയിരിക്കും. നിന്റെ ശത്രുക്കൾ കൂടുന്തോറും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്നിന്റെ മേശയുടെ ആ വലിപ്പം വലുതായിരിക്കും. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം, കൂരൽ താഴ്വര കഴിഞ്ഞാൽ ഒരു പുത്തൻ അഭിഷേകം നിന്നെ കാത്തിരിക്കുകയാണ്, ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ ദൈവം പകരുവാൻ പോകുകയാണ്. നിന്റെ നേരെ ഏത് കുറ്റം പറഞ്ഞാണ് വിരൽ ചൂണ്ടുന്നത്? ആ കുറ്റത്തിന്റെ അവിടെ ദൈവം ഉയർച്ച തരും. പറയുന്നവരുടെ വായ അടഞ്ഞു പോകും, ശത്രുക്കൾ ലജ്ജിച്ചു പോകും, നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞ് വീണു പോകും, നിന്റെ ശത്രുക്കൾ അവര് കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീണു പോകും. വെറുതെയല്ല ഇന്നും ദൈവപൂർവ്വം നീ ആയിരിക്കും. ഇത്രയൊക്കെ ശോധനയും പ്രയാസവും ജീവിതത്തിലുണ്ടായിട്ടും ദൈവസന്നിധി അത്രയും കൈയടിച്ച് സന്തോഷിക്കാൻ പറ്റുന്നതിന് കാരണം ഞാൻ പറയാം, കാരണം ഞാൻ പറയാം. ഒരാൾ 24 മണിക്കൂറും അവിടെ ഇരിപ്പുണ്ട്. നിന്റെ പേർക്ക് ഇരിപ്പുണ്ട്. അവൻ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്. എൻ്റെ രക്തം അവനെ കഴുകിയതാണ്. എൻ്റെ രക്തം അവന് കാവലുണ്ട്. എൻ്റെ രക്തം അവനെ ശുദ്ധീകരിച്ചതാണ്. ഹല്ലേലൂയ. ഒരു അഡ്വക്കേറ്റ് മതി, യേശു ക്രിസ്തുവിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റ് പോരെ. ദൈവം പറഞ്ഞു, ഒന്നുകൂടെ തന്നേക്കാം, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചുകൊണ്ട് വേണ്ടും പ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയത്തില്ലല്ലോ. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവഹിതപ്രകാരം ദൈവത്തോട് പക്ഷവാദം ചെയ്യുന്നു, യാഗമായി തീർന്നു. പൗരോഹിത്യ ശുശ്രൂഷയിൽ പരമയാഗമായി നമുക്കുമുണ്ട് യാഗം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇത് ഇന്നറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന് പറയുന്ന തൊട്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി സമർപ്പിപ്പീൻ. സമർപ്പണം. അതുമാത്രമല്ല, അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പൗരോഹിത്യ അഭിഷേകമുള്ള ആളുകൾക്ക് വായടച്ചു വെക്കാനൊക്കത്തില്ല. അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ഏറ്റവും വലിയ സന്തോഷം, നിന്റെ ഏറ്റവും വലിയ സന്തോഷം ദൈവത്തെ ആരാധിക്കുന്നതാകണം, ദൈവത്തെ സ്തുതിക്കുന്നതാകണം. നിന്റെ അകത്തുനിന്ന് അത് ഇങ്ങ് പൊങ്ങി വരണം, അത് മുകളിലേക്ക് ദൈവസന്നിലേക്ക് കയറി ചെല്ലണം. ഈ കൈകൾ ഇന്നലെ വന്നിരിക്കുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് ബോഡി ലാംഗ്വേജ് ഓരോ കാര്യം എക്സ്പ്രസ് ചെയ്യാൻ ഭാഷയിൽ വാക്കുകൾ പരിമിതമായതുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ ഭാഷയോട് ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആരാധനയ്ക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ശരീരഭാഷയാണ് കൈപൊക്കുന്നതും കൈയടിക്കുന്നതും എഴുന്നേറ്റ് ചാടി നൃത്തം ചെയ്യുന്നു, എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തുന്നു, ഇതെല്ലാം ആരാധനയുടെ ബോഡി ലാംഗ്വേജാണ്. അന്ധന്മാരായ ആളുകൾക്ക് ഒരു സ്പോർട്സ് നടത്തി ഓട്ടമാണ്, ഓടുമ്പോൾ കണ്ണ് കാണത്തില്ല, അവർക്ക് പതുക്കെ ഓടാനൊക്കത്തുള്ള ട്രാക്കൊന്നും വരയ്ക്കത്തില്ല, എങ്കിലും അവരോടി ഒരു വലിയ റിബൺ കെട്ടിയിട്ട് അവിടെ ചെന്ന് തട്ടുമ്പം ആദ്യം ചെന്ന ആൾ ജയിക്കും. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് റിബൺ തട്ടുകയും കൈപൊക്കി, അവർ ആളുടെയൊക്കെ നെഞ്ചത്ത് റിബൺ അടിച്ചു, അവരെല്ലാം രണ്ട് കൈയും പൊക്കി. അവർക്ക് അവിടെ ഇരിക്കുന്ന കാണികളെ കാണത്തില്ലെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് കാണിച്ചു, രണ്ട് കൈയും പൊക്കി. കഴിഞ്ഞ ദിവസം ടെന്നീസ് കളിക്കുന്ന അത് ഞാൻ ടി വിയിൽ കണ്ടു, ജയിച്ചു കഴിഞ്ഞപ്പോൾ കൈ രണ്ട് പൊക്കി. എന്തിനാ കൈപൊക്കുന്നു? മൂർഖം പാമ്പ് വെറുതെ എഴിഞ്ഞു പോകും, കൊച്ചൊരു പാമ്പായിട്ട് തോന്നും, പക്ഷേ ചില സമയത്ത് അങ്ങോട്ട് തല പൊക്കും, അതിൻ്റെ ശരീരം പൊക്കാവുന്നുള്ള പൊക്കി തലയും പൊക്കി വിരിച്ച് മാക്സിമം എക്സ്പാൻഡ് ചെയ്യും, മാക്സിമം എക്സ്പാൻഡ് ചെയ്യും. മുള്ളം പന്നി വെറുതെ ഇരിക്കുമ്പോൾ ഒരു മുയലിൻ്റെ കൂട്ടിരിക്കും, പക്ഷേ മുള്ളങ്ങോട്ട് വിരിക്കുമ്പോഴത്തേക്ക് പേടിയാ മറ്റ് മൃഗങ്ങൾക്ക്. മയില് വെറുതെ പോകുന്ന വെറുതെ ഇരിക്കുമ്പോഴുള്ള പക്ഷിയല്ല, അതിൻ്റെ വാലുമൊക്കെ അങ്ങോട്ട് വിരിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അകത്ത് സന്തോഷം വരുമ്പോൾ, അടുത്ത് അകത്ത് ഇമോഷൻ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ ദൈവസന്നിയിൽ വന്ന് അകത്തെന്തെങ്കിലും അനക്കം വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്തോണം, എക്സ്പാൻഡ് ചെയ്തോണം, രണ്ട് കൈ ഉയർത്തിക്കോണം, മാക്സിമം എക്സ്പാൻഡ് ചെയ്യണം. പിശാചിന്റെ ആഗ്രഹം, നീ കൂനെ കൂടിയിരിക്കണം, പ്രാർത്ഥനയ്ക്ക് വന്നാലും യോഗത്തിന് വന്നാലും കൂനെ കൂടി രണ്ട് തോളും കീഴോട്ട് താത്ത്, അയ്യോ ഞാൻ പാവമാണെന്ന് പറഞ്ഞിരിക്കണം, അതാ പിശാചിന് ഇഷ്ടം. ദൈവസന്നെ വരുമ്പോഴേ ഹോവിങ്കിലെ സന്തോഷം എന്റെ ബലമാണ്. ഓ ഹല്ലലൂയ, ഹല്ലലൂയ, കൈകൾ നീ ഉയർത്തണം, സ്തോത്രം. ആരാധിക്കുക. ഇവിടെ പഴയ നിയമ കാലമായിരുന്നെങ്കിൽ നമ്മളിവിടെ ദൈവസന്നിധിയിൽ വരികയാണെങ്കിൽ ഇവിടെ കാളുകളെയും ആട്ടുകുട്ടികളെയും എല്ലാം കൊണ്ടുവരണമായിരുന്നു. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെയും കണ്ടില്ല, ഒറ്റ ആട്ടുകുട്ടിയും കണ്ടില്ല, ഒരു കാളയും കണ്ടില്ല. കാരണം ദൈവം പറഞ്ഞു, നിന്റെ കാളെ വേണ്ട, നിന്റെ ആടിനെയും വേണ്ട, പകരം നിന്റെ സ്തോത്രം മതി. അതരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ സ്തോത്രം, ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ കയ്യടി, ദൈവത്തിന് ഇഷ്ടമാണ് ദൈവസനെ നമ്മൾ തുള്ളി ചാടുന്നത്, ദൈവത്തിന് ഇഷ്ടമാണ് മറ്റാര് ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ആരാധിച്ചതാണ്, മറ്റാര് സ്തോത്രം പറഞ്ഞതിനേക്കാൾ നീ സ്തോത്രം പറഞ്ഞതാണ്, മറ്റാര് എക്സൈറ്റഡ് ആകുന്നതിനേക്കാൾ കൂടുതൽ നീ എക്സൈറ്റഡ് ആകണം. നിനക്കതിനുള്ള അനുഭവമുണ്ട്, നിനക്കതിനുള്ള അഭിഷേകമുണ്ട്, നിനക്കതിനുള്ള കൃപയുണ്ട്. മനുഷ്യരുടെ ക്രിറ്റിസിസം പേടിക്കണ്ട, മനുഷ്യരുടെ വിമർശനം പേടിക്കണ്ട. പൗരോഹിത്യ അഭിഷേകം നിനക്കുള്ളത് കൊണ്ട് പക്ഷവാദം ചെയ്യണം. എന്താ പക്ഷവാദ പ്രാർത്ഥന? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും പക്ഷവാദ പ്രാർത്ഥനയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷവാദ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു പട്ടണത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ചില കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചില ആളുകളുടെ പേരെഴുതി വെച്ച് അവർ മാനസാന്തരപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കണം, ചില കുടുംബങ്ങളുടെ പേരെഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചില ദേശങ്ങൾക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന ദൈവം ഒരു ഉപകരണമാക്കി മാറ്റും, പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി മാറ്റും. എന്ത് ചെയ്താലും ഓർത്തോണം, എല്ലായിടത്തും പോരാട്ടമുണ്ട്, പിശാചെതിരായിട്ട് നിൽക്കും. സുവിശേഷം പ്രസംഗിച്ചാലും പിശാച് പോരാടും, സ്തോത്രം പറഞ്ഞാലും പിശാച് പോരാടും. ഏത് ശുശ്രൂഷയിലും പോരാട്ടം രണ്ട് ശക്തികളുടെ ഏറ്റുമുട്ടലാണ്. ഇരുട്ടിൻ്റെ ശക്തിയും വെളിച്ചത്തിൻ്റെ ശക്തിയും കൂടെ ഏറ്റുമുട്ടുക. ഒരു ദേശത്തെ പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യം ആ ദേശത്തെ വാഴുന്ന പൈശാചിക ശക്തിയെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട് കൊള്ളയ്യാനൊക്കത്തില്ല. ആദ്യം പിടിച്ചു കെട്ടണം. എങ്ങനെയാ കെട്ടുന്നത്? പ്രാർത്ഥനയില്ല. എങ്ങനെയുള്ള പ്രാർത്ഥനയാ? പോരാട്ട പ്രാർത്ഥന. പോരാട്ട പ്രാർത്ഥന എന്താ? പോരാട്ട പ്രാർത്ഥന യുദ്ധമാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ ഒരു ഉപകരണമാക്കണമേ, ഈ പ്രാർത്ഥനയിൽ എന്നെ ഒരു ഉപകരണമാക്കണമേ, ഈ പോരാട്ടത്തിൽ എന്നെ ഒരു ഉപകരണമാക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശബ്ദം മാറും. പ്രസംഗിക്കുന്ന ശബ്ദമല്ല പ്രാർത്ഥിക്കുമ്പോൾ, വർത്തമാനം പറയുന്ന ശബ്ദമല്ല പ്രാർത്ഥിക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം, നിനക്കൊരു പ്രയർ ലാംഗ്വേജ് ദൈവം തന്നിട്ടുണ്ട്. നീ വിചാരിക്കാതെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ നിൻ്റെ വായിൽ കൂടെ നീ പ്രാർത്ഥിക്കും. എനിക്കറിയാം, അനുഭവമുള്ളവരായി കയ്യടിക്കുന്ന എനിക്കറിയാം, നിങ്ങൾക്ക് അനുഭവമുണ്ട്. അത് മാത്രമല്ല, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ മുട്ടുകുത്തി എഴുന്നേക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകൊണ്ട് വായുവിൽ ആഞ്ഞ് വീശാൻ തുടങ്ങും. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നിന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ്. നിന്റെ വായിൽ വരുന്ന വാക്കുകൾ ചിലപ്പോൾ ഒരർത്ഥം നിനക്ക് മനസ്സിലാകാത്ത വാക്കുകളായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എടുത്ത് ഉപയോഗിക്കുക. ചിലപ്പോൾ നിലത്ത് കാലുകൊണ്ട് ചവിട്ടി എന്നിരിക്കും പ്രാർത്ഥനയിൽ. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യണ്ട, ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുക. എങ്ങനെ അതിൻ്റെ പോരാട്ടമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ആത്മാവിന് നീ വിട്ടുകൊടുത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യുക. ചിലപ്പോൾ ആ മുറിക്കകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നിരിക്കും പ്രാർത്ഥനയ്ക്കിടയിൽ. ഇതൊന്നും അറിയാൻ വയ്യാത്തവൻ, കൃപയില്ലാത്തവൻ പറയും, ഇത് വട്ടാ ഇങ്ങനെ നല്ല പ്രാർത്ഥിക്കേണ്ട. അക്ഷരത്തിൻ്റെ ശുശ്രൂഷക്കാർക്ക് അത് കണ്ടാൽ മതി, അവർക്ക് പിന്നെ അങ്ങോട്ട് ഈ ശക്തി കയറി എന്നിരിക്കും.
പുരോഹിതന്മാരെ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം. ദൈവത്തിന് യാഗം കൊടുക്കുമ്പോൾ ഒരു വയസ്സ് പ്രായമുള്ള ആണാട്ടിൻകുട്ടിയായിരിക്കണം. കണ്ണുപൊട്ടിയത് പാടില്ല, മുടന്തുള്ളത് പാടില്ല. പുതുദൈവത്തിൽ വരുമ്പോൾ നിന്റെ സ്തുതിയും സ്തോത്രവും പകുതി മനസ്സോടെ പറയരുത്. ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് നിറഞ്ഞ് കവിഞ്ഞ് മറ്റാരെയും നോക്കണ്ട. മറ്റാർക്കും വേണ്ടിയല്ല നീ പറയുന്നത്, പ്രസംഗകന് വേണ്ടിയല്ല പറയുന്നത്, ഈ മീറ്റിങ്ങിന് വേണ്ടിയല്ല പറയുന്നത്. നീ നിന്റെ ദൈവത്തെ ആരാധിക്കുകയാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതിക്ക് യോഗ്യൻ. സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത്യുന്നതനായ ദൈവം, പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. അഭിഷേകത്തിൽ മൂന്നാമത്തേതാണ് രാജകീയ അഭിഷേകം. രാജാവ് ചെയ്യുന്നത് യുദ്ധം ചെയ്യും, വാഴും. പ്രവാചകൻ ചെയ്യുന്നത് വചനം അറിയിക്കും, വിടുതലിന്റെ മിനിസ്ട്രി ചെയ്യും. പുരോഹിതൻ ചെയ്യുന്നത് പക്ഷപാത പ്രാർത്ഥന നടത്തും, സ്തോത്രം അർപ്പിക്കും, ആരാധന നടത്തും. രാജാവ് ചെയ്യുന്നത് യുദ്ധം ചെയ്യും, വാഴും. യേശു ശത്രുവിൻ്റെ തലയെ തകർത്തു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം അർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരെ പരസ്യ കാഴ്ചയാക്കി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സർപ്പം അവൻ്റെ കുത്തിക്കാൽ തകർക്കും. മശിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനവും വാഗ്ദാനവുമാണത്. സ്ത്രീയുടെ സന്തതിയായി മശിയ വന്ന് സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ സർപ്പം അവൻ്റെ കാല് മുറിക്കും. മശികയുടെ കാല് മുറിയുമ്പോൾ, മശികയ്ക്ക് മുറിവുണ്ടാകുമ്പോൾ അവൻ സർപ്പത്തെ തകർക്കും. ഇതാണ് പ്രവചനം. പക്ഷേ പിശാചിനിത് മനസ്സിലായില്ല. പിശാജ് പറഞ്ഞു, തേണ്ട പുത്രൻ വന്നിരിക്കുന്നു, ഇവനെ നമുക്കില്ലായ്മ ചെയ്താൽ ഇത് മുഴുവൻ നമ്മുടേതാകും. ദുഷ്ടപിശാചുക്കളെല്ലാം കൂടെ ഇളകി. കാൽവരി ക്രൂശിൽ യേശു കിടക്കുമ്പോഴുള്ള രംഗം ദാവീദ് എഴുതിയിട്ടുണ്ട്. നായ്ക്കൾ എന്നെ വളഞ്ഞു, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയാൽ അലറുന്ന സിംഹം പോലെ വായു പിളർന്നു, ബാശാൻ കൂറ്റന്മാർ എൻ്റെ നേരെ പാഞ്ഞു വരുന്നു. എവിടെ കാൽവറി മലയിൽ ബാശാൻ കൂറ്റന്മാർ? എവിടെ കാൽവറി മലയിൽ സിംഹം? എവിടെ കാൽവറി മലയിൽ കാട്ടുപോത്തുകൾ? എവിടെയാ കാൽവറി മലയിൽ നായ്ക്കൾ? പൈശാചിക ശക്തികൾ മുഴുവൻ ഇളകി. അതിനു മുമ്പ് യേശുവിൻ്റെ അടുക്കൽ വരാനും തൊടാനൊക്കത്തില്ല, കാരണം യേശുവിൻ്റെ മേൽ പാപമില്ലായിരുന്നു. അതുകൊണ്ട് സാത്താന് ഭയമായിരുന്നു. എന്നാൽ അവൻ്റെ മേൽ നിങ്ങളുടെയും എൻ്റെയും വൃത്തികെട്ട പാപങ്ങളെല്ലാം ചുമത്തിയപ്പോൾ പിശാചികൾക്ക് വന്ന് പോരാടാൻ അവസരം കിട്ടി. ക്രൂശിൽ യേശു സഹിച്ച വ്യഥകളിലൊന്നാണ് പൈശാചിക പോരാട്ടം. ആ പോരവൻ സഹിക്കേണ്ടി വന്നു. ഇപ്പം തീരും, ഇപ്പം ഇവൻ്റെ കഥ കഴിയും, ഇപ്പോൾ അവൻ ഉറക്കം നിലവിളിച്ചു, നമ്മൾ ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ്റെ മുറിഞ്ഞ കാലുകൊണ്ട് ശത്രുവിൻ്റെ തലയെ അവൻ ചവിട്ടി മതിച്ചു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശു നീക്കി. അവൻ രാജാവാണ്, തീർന്നില്ല, ഇനിയും വരുന്നുണ്ട് അവനെ പിടിക്കാൻ. ഏഴു തലയും പത്തു രാജമുടികളുമുള്ള ഒരു മഹാസർപ്പം, തീ നിറമുള്ള സർപ്പം, ആകാശ നക്ഷത്രങ്ങളെ വാലുകൊണ്ട് തൂത്തുവാരി എഴിയുന്ന ഒരു ഭീകര സർപ്പം. ആരാ? സാത്താൻ. വെളിപ്പാടിൽ വരുമ്പോൾ ഉൽപ്പത്തിയിലോ, ഉൽപ്പത്തി മരത്തെ കയറിയിരിക്കുന്ന ഒരു ഗാർഡൻ സ്നേക്, ഒരു കൊച്ച് ഓലപ്പാമ്പെന്ന് പറയുന്ന അവനിപ്പോൾ ഇത്രയും ആയിപ്പോയി. ഇതെങ്ങനെ പറ്റി? മനുഷ്യർ വളർത്തിയതാ. മനുഷ്യരവിടെല്ലാം ഓരോ കല്ലും വെച്ച് തൂണും വെച്ച് അവനെ പ്രസാദിപ്പിച്ച് അവനെ പുകഴ്ത്തി പുകഴ്ത്തി പുകഴ്ത്തി. അവനിപ്പോൾ ഏഴു തല, പത്തു രാജമുടികൾ, തീ നിറമുള്ള മഹാസർപ്പം. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്നു, ഒരു കൈ കൊണ്ട് അവനെ പിടിച്ചു. എങ്ങനറിയാം? മറ്റേ കൈ താക്കോലുണ്ട്, ചങ്ങലയുമുണ്ട്. താക്കോലും ചങ്ങലയുമായിട്ട് വന്ന് ഏത് ദൂതനാ? മീഖായേലാണോ? മീഖായേലാണ് പേരെഴുതിയേനെ. ഗബ്രിയേലാണോ? ഗബ്രിയേലാണ് പേരെഴുതിയേനെ. പേരൊന്നും എഴുതാനില്ലാത്ത ഒരു സാധാ ദൂതൻ. പിശാചിന് ഏറ്റവും പിണക്കമുള്ള പ്രസംഗമാണിത്. ഇവിടെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അവൻ്റെ ദൂത ഗണങ്ങൾ. അവർക്ക് ഏറ്റവും പിണക്കമുള്ള സ്വർഗത്തിലെ ഒരു സാധാ ദൂതനെ ഒറ്റ കൈ കൊണ്ട് പിടിക്കാനേ ഉള്ളിവൻ. പേടിക്കണ്ട, അവനെ പേടിക്കല്ല കേട്ടോ. പിശാചിനെ പേടിക്കരുത്, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പതുക്കെ പതുക്കെ നടന്നു പോകും. അങ്ങനെയല്ല എന്റെ പുസ്തകത്തിൽ, അവൻ ഓടിപ്പോകും, ഓടിപ്പോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടശക്തിയെ, നിന്റെ നേരെ ഞാൻ വരുന്നുവെന്ന് ദൈവത്തിന്റെ അഭിഷക്തൻ വിളിച്ചു പറയുമ്പോൾ ദുഷ്ടശക്തി അവിടുന്ന് ഓടിപ്പോകും. പാപ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സമാധാനത്തിന് ദൈവമോ, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാലിന്റെ കീഴെ ചതച്ചു കളയും. അവനെ ഒരു കാര്യം പിടിച്ച് അഗാധ കൂപത്തിലിട്ട് ചങ്ങലക്കിട്ടിട്ട് ആയിരം കൊല്ലത്തേക്ക് പൂട്ടിക്കളയും. ഇത്രയേ ഉള്ളൂ. ഡിറ്റക്റ്റീവ് നോവലൊക്കെ ചെറിയ പ്രായത്തിൽ വായിക്കുമ്പോൾ അവസാനം എങ്ങനെയാണെന്ന് അറിയാൻ വലിയ ആകാംക്ഷയാണ്. വായിച്ച് വായിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് ആരാ ജയിക്കാൻ പോകുന്നത്? ഹീറോ ആണോ ജയിക്കുന്നത്? ഇതെന്താ സംഭവിക്കാൻ പോകുന്ന അവസാനം അറിയാൻ. അതിന് ഞാൻ ചിലപ്പോൾ ചെയ്തിരുന്ന അവസാന ഭാഗം ആദ്യം അങ്ങ് വായിക്കും. അപ്പം പിന്നെ ക്യൂരിയോസിറ്റി ഇല്ലല്ലോ, ആങ്സൈറ്റി ഇല്ലല്ലോ, പേടിക്കണ്ടായില്ല. അതുപോലെ അവസാന ഭാഗം വായിച്ചവരാ നമ്മൾ. ഏറ്റവും ഒടുവിൽ എന്ത് നടക്കുമെന്ന് നമുക്കറിയാം. നീ പോരാടിക്കോ, പക്ഷെ ഞങ്ങൾക്കറിയാം ഒടുവിൽ എന്താ നടക്കാൻ പോകുന്ന. ഏറ്റവും ഒടുവില് ഞങ്ങൾ കർത്താവ് മടങ്ങി വരുമ്പോൾ നിന്നെ പിടിച്ച് ചങ്കലക്ഷണം. അത് കഴിയുമ്പോഴോ, ആയിരം ആണ്ട് കഴിഞ്ഞ് അവനെ അഴിച്ചുവിടും. പക്ഷേ സ്വർഗത്തിൽ തീ ഇറങ്ങി അവനെ സമൂഹരിക്കും. അവൻ്റെ കൂടെ കൂടിയവരെയെല്ലാം അവനെ പിടിച്ചു കെട്ടി അന്ത്യക്രിസ്തവും കള്ളപ്രവാചനം കിടക്കുന്ന തീപ്പൊയിലേക്ക് വലിച്ചെറിയും. തീർന്നു, അവൻ്റെ കഥ കഴിഞ്ഞു. ഇതാ സാത്താൻ, രാജാവെന്ന നിലയിൽ നീ വാഴേണ്ടവനാ. രാജാവെന്ന നിലയിൽ നീ യുദ്ധം ചെയ്യണം. നമുക്ക് പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല. നമുക്കുള്ള പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. നാല് ഇനം പിശാചുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. വാഴ്ച, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേന. പിശാച് സർവശക്തനല്ല, പിശാച് സർവവ്യാപിയല്ല, പിശാച് സർവജ്ഞാനിയല്ല. അവൻ്റെ കീഴിലുള്ള പതിനായിരക്കണക്കിന് കൊച്ചു കൊച്ചു പിശാചുക്കളെ കൊണ്ടാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ അവൻ അറിയുന്നത്. ചിലതായിരിക്കും ദൈവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ശക്തി സാത്താനാണെന്ന് ഒരു ശകലം കുറവേ ഉള്ളതായിരിക്കും. അങ്ങനല്ല, അവനൊന്നുമില്ല, അവനൊന്നുമില്ല. അവൻ മനുഷ്യരെ വെറുത്ത് നടക്കുക, അവൻ മനുഷ്യരെ കബളിപ്പിച്ച് നടക്കുക. അവൻ വഞ്ചകനാ, അവൻ ചതിയനാ, അവൻ ഭോഷ്ക് പറയുന്നവനാ, ഭോഷ്കിന്റെ അപ്പനാ അവൻ. അവൻ്റെ ഭോഷ്ക് വിശ്വസിച്ച ആളുകൾ നടക്കുകയാണ്. പിശാചുക്കളിൽ തന്നെ മനുഷ്യരെ പോലെ തന്നെ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും. ബലമില്ലാത്ത മനുഷ്യരുള്ള പോലെ ബലം കുറഞ്ഞ പിശാചുക്കളുണ്ട്, ബലം കൂടിയതുണ്ട്, വലിയ ശക്തന്മാരായ പിശാചുക്കളുണ്ട്, കുരിശ് കണ്ട പേടിക്കുന്ന പിശാചുക്കളുണ്ട്. പിശാചുബാധയൊക്കെ ഇറക്കാൻ ചെല്ലുമ്പോൾ കുരിശ് കാണിച്ചാൽ മതി, യോ കുരിശ് തീ തീ എന്ന് പറഞ്ഞ് പേടിച്ചു. അത് ബലഹീന പിശാചുക്കളാണ്. ശക്തിയുള്ള പിശാചുക്കൾ അതുകൊണ്ട് നടക്കുന്നു. ബൈബിള് കണ്ടാ പേടിക്കുന്ന പിശാചുക്കളുണ്ട്, ബൈബിള് കണ്ടാ പേടിക്കുന്ന പിശാചുക്കൾ. അതിനാ ചിലര് തലയുടെ അടുത്തൊക്കെ ബൈബിള് വെക്കും രാത്രി ദുസ്വപ്നം കാണാതിരിക്കാൻ. ഇതും കൊണ്ട് നടക്കുന്ന പിശാചുക്കളുണ്ട്. നിന്റെ അഭിഷേകത്തിന് ഒരു അധികാരമുണ്ട്. അധികാരം നിന്റെ വാക്കിൽ കൂടെ വരും, നിന്റെ ശബ്ദത്തിൽ കൂടെ വരും. അഭിഷേകത്തിന്റെ അധികാരമുള്ളത് കൊണ്ട് ഏ ദുഷ്ടശക്തിയെ നിനക്ക് ശാസിക്കാൻ കഴിയും. പല കുടുംബങ്ങളിലും പല ചരിത്രങ്ങളിലും പല പാരമ്പര്യങ്ങളിലും പൈശാചിക ബന്ധനമുള്ള ആളുകളുണ്ട്. ചില തറവാടുകളൊക്കെ ദുഷ്ട പിശാച് അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. കള്ളൻ വരുന്ന മോഷ്ടിപ്പാനോ അറുപ്പാനോ മുടിക്കുവാനോ പിശാചിനെ എത്ര സേവിച്ചാലും അവൻ അനുഗ്രഹിക്കുകയില്ല. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ അവനില്ല, അനുഗ്രഹിക്കാനുള്ള ക്യാരക്ടർ. അവൻ കൊടുക്കുന്ന അനുഗ്രഹം ആ വീട്ടിൽ മൂന്ന് ഭ്രാന്തന്മാരെ കൊടുക്കും, രണ്ട് കുഷ്ഠരോഗികളെ കൊടുക്കും. ഇതാണ് അവൻ്റെ അനുഗ്രഹം, അതേ ഉള്ളൂ അവൻ്റെ കയ്യിൽ. അങ്ങനെ മന്ത്രവാദം ചെയ്തും ഓരോ ദുഷ്ടതകൾ ചെയ്ത് സാത്താനെ സേവിക്കുന്ന ആളുകളുടെ തലമുറകൾ വരുമ്പോഴത്തേക്ക് തകർന്നരിപ്പണമാവും. അതിൽ നിന്ന് ഒരുത്തൻ വചനം കേട്ട് കയറി വരും. പക്ഷേ ഈ കെട്ടും കൊണ്ടാ വരുന്ന ചങ്ങലയും കൊണ്ടാ വരുന്നത്. എങ്ങനെ ഇത് പൊട്ടിക്കും? അഭിഷേകം മുഖത്തെ തകർക്കുന്നു. അഭിഷേകം മുഖത്തെ തകർക്കുന്നു. അഭിഷേകമുള്ള ദൈവദാസ, അഭിഷേകമുള്ള ദൈവദാസി, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പേടിക്കണ്ട, പേടിക്കാതെ പ്രാർത്ഥിക്കണം. ചിലർക്ക് പേടിയാ അതിങ്ങോട്ട് അടിക്കുമെന്ന്. പേടിയുള്ളവനെ തിരിച്ചടിച്ചിരിക്കും, തിരിച്ചടിക്കും. അധികാരമുണ്ടെങ്കിൽ തിരിച്ചടിക്കതില്ല, അത് ഓടും. നീ ചെല്ലുമ്പോഴേ ഓടും. പേടി ആവശ്യമില്ല, പിശാചിനെ പേടിക്കുക വേണ്ട. അധികാരമുള്ള അഭിഷേകം നിനക്കൊണ്ട്. അതുകൊണ്ട് മുഖമൊടിക്കണം, ചങ്ങല പൊട്ടിക്കണം. ഓരോ ഇരുട്ടിൻ്റെ ഗുഹകൾക്കകത്ത്, ഇരുണ്ട ഗുഹകൾക്കകത്ത് ദുഷ്ട പിശാചി കുടുംബങ്ങളെ തളച്ചിട്ടിരിക്കുകയാണ്. നീയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ കയറി ചെന്ന് ജീവിതങ്ങളെ വിടുവിക്കണം, അവകാശം പറഞ്ഞ് വിടുവിക്കണം. യേശു ഒരു വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞു, ഇവർ അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു.
ചുങ്കം പിരിച്ച് കള്ളവും ചെയ്ത് മനുഷ്യരുടെ പണമെല്ലാം തട്ടിയെടുത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ബന്ധുവിന്റെ എല്ലാം അഴിയുക. അവൻ പറഞ്ഞില്ലേ ഞാൻ രക്ഷിക്കപ്പെടാമെന്നും, അല്ലെ യേശു എൻ്റെ വീട്ടിൽ വരാമെന്നും ചോദിച്ചില്ല. യേശു അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരാൻ പോവാ, നീ മരുതെ ഇന്നലെ കയറിയിരിക്കുക, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ ഒന്ന് പാർക്കാൻ പോവുകയാണ്. പറഞ്ഞു ഇവൻ ഇന്ന് രക്ഷ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധനം പൊട്ടി എന്ന അർത്ഥം. അതിൻ്റെ തെളിവാ. അവൻ പറഞ്ഞു, അല്ലയോ എല്ലാം ഞാൻ കൊടുത്തേക്കാം, എല്ലാം തരത്തിലൊക്കെ കൊടുക്കുക, അന്യായം എടുത്ത് എല്ലാം കൊടുക്കുക. ഇതാണ് അഭിഷേകത്തിൻ്റെ ശക്തി. നിന്റെ മേൽ അഭിഷേകമുണ്ട്. നീ ഒരു ഗ്രാമത്ത് ചെല്ലുമ്പോൾ, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ, ഒരു സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അഭിഷേകം നിന്റെ മേലുണ്ടെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ അഭിഷേകം, അതാണ് നിന്നെ ഗൈഡ് ചെയ്യുന്നത്, അതാണ് നിന്റെ വായോട് കൂടെ ഇരിക്കുന്നത്, അതാണ് നിന്റെ ശബ്ദത്തിൽ ദൈവശക്തി പകരുന്നത്. രാജാവ് വാഴുന്നവനാണ്. യേശു വരുന്നുണ്ട് വാഴുവാൻ. യേശു രാജാവായി വരുന്നു. 1000 ആണ്ട് അവൻ വാഴും, 1000 തലമുറ അവൻ വാഴും, പുതിയ ആകാശ പുതിയ ഭൂമിയിൽ അവൻ വാഴും. പുത്തനാ മെരുശലേമിൽ അവനാണ് എൻ്റെ നടുവിൽ. ഇലക്ട്രിസിറ്റി ഇല്ല പുത്തനാ മെരുശലേമിൽ, കണക്ഷൻ കിട്ടിയിട്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ജനറേറ്റർ ഉണ്ടോ, ജനറേറ്ററും ഇല്ല. കുഞ്ഞാട് അതിൻ്റെ നടുവിൽ വെളിച്ചം, ഒറ്റ വിളക്കേ ഉള്ളത് യേശുവാ. യേശു പുത്തനാ മെരുശലേം പട്ടണം മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനാ. സ്വർഗത്തിൽ പോകുന്ന എന്തിനാണെന്നറിയാമോ? അച്ഛ സ്പടിയ തങ്ക തിരക്കൾ ഉള്ളതുകൊണ്ടല്ല, മുത്തുമണി മാളിക ഉള്ളത് കൊണ്ടല്ല, യേശു ഉള്ളതുകൊണ്ട് അവിടെ പോകുന്നു. യേശുവാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്ന, യേശു ഉള്ള ഇടമാണ് സ്വർഗം. ഹല്ലേലൂയാ. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോട് അധികാരം നടത്തും. അഭിഷേകം നിനക്കുള്ളത് കൊണ്ട് നീയും രാജാവാണ്. രാജാവിന്റെ കിരീടം ഇല്ലെങ്കിലും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. അവൻ ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവമക്കൾ പാടുന്നു. രാജാക്കന്മാരാ, രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, യുദ്ധം ചെയ്യണം, ദുഷ്ടശക്തികൾക്കെതിരെ പോരാടണം, ജീവിതങ്ങളെ വിടുവിക്കണം, പിശാചി പിടിച്ചു കിട്ടി ജീവിതങ്ങളെ അഴിച്ചുവിടണം, ബന്ധനസ്ഥരെ വിടുവിപ്പാൻ പോകണം. ഒരു രാത്രിയിൽ അബ്രഹാം വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായിട്ട് പുറകെ ഓടി ലോത്തിനെ ശത്രു പിടിച്ചെന്നറിഞ്ഞപ്പോൾ, ശത്രു ഒരു സഹോദരനെ പിടിച്ചെന്നറിഞ്ഞാൽ ഓടിച്ചെല്ലണം, പുറകെ ചെല്ലണം, പുറകെ ചെന്ന് വിടുവിക്കണം. വിടുവിച്ചുകൊണ്ട് വരുന്നത് വരെ നീ ഉറങ്ങരുത്. അതാണ് നിന്റെ അകത്തുണ്ടാകേണ്ട തീഷ്ണത. അതിനുള്ള അഭിഷേകം നിനക്കൊണ്ട് അവിടെ നീ ജയിക്കും. എന്നാൽ വാഴുക. ബൈബിളിൽ മനുഷ്യന് കൊടുത്ത 1 കൽപ്പന, വിൽപ്പത്തി ദിവസം 1 സൃഷ്ടിച്ചിട്ട് പറയുന്നു, സകലത്തിന്മേലും വാഴുക. 1 വാഴാൻ. പിശാജ് തട്ടിയെടുത്ത് വാഴ്ച. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമായി, അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായി. പിശാജ് തട്ടിയെടുത്ത് വാഴ്ച, തിരിച്ചു പിടിക്കണം. വാഴാനുള്ള അധികാരം നിനക്കൊണ്ട്. രോഗം നിന്റെ മേൽ വാഴരുത്, നീ രോഗത്തിൻ്റെ മേൽ വാഴണം. ദാരിദ്ര്യം നിന്റെ മേൽ വാഴരുത്, നീ ദാരിദ്ര്യൻ്റെ മേൽ വാഴണം. നിനക്ക് കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. രാജകീയ അഭിഷേകമുള്ളത് കൊണ്ട് ക്യാൻസറിനോട് കൽപ്പിക്കാൻ നിനക്ക് അധികാരമുണ്ട്. രാജകീയ അഭിഷേകമുള്ളത് കൊണ്ട് പോരാടുന്ന ദുഷ്ടശക്തിയോട് കൽപ്പിക്കാൻ അധികാരമുണ്ട്. അതിലുള്ള അഭിഷേകമുണ്ട്. നീ ദൈവത്തിൻ്റെ രാജാവാണ്. ദൈവം നിന്നെ രാജാവാക്കിയിരിക്കുകയാണ്. നീ പുരോഹിതനാണ്, നീ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേലുള്ളത് അഭിഷേകം, ശക്തിയുള്ള അഭിഷേകമാണ്. ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ ഏലിശോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? പ്രസംഗക്കുറിപ്പെല്ലാം തന്നേച്ചു പോകണം, വേലം പോകുമല്ലേ, ഇനി ഞാനല്ലേ പ്രസംഗം ചെയ്യണക്കണ്ടേ, അങ്ങയുടെ പ്രസംഗമല്ല ഇങ്ങനെ തരണം? അത് ചോദിച്ചില്ല. കാരണം ഇയാളെ പ്രസംഗം കൊണ്ടൊന്നും അല്ല ഇയാളിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന അവനറിയാം. ഒരു ഡോക്ടറേറ്റോ ഒരു ഡിഗ്രിയോ വല്ലതും തന്നേച്ചു പോകണം, അതുകൊണ്ടൊന്നുമല്ല ഈ ഏലിയാവ് ശുശ്രൂഷിച്ചെന്നറിയാം. ഒറ്റ കാര്യമേ ഉള്ളൂ, അഭിഷേകം.
നിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്കം, ഇരട്ടിപ്പങ്കം, ഇരട്ടിപ്പങ്കം എന്റെ മേൽ വരണം. ഹല്ലേലൂയ. ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. എലീശ വിട്ടു മാറാതിങ്ങനെ നടക്കുക. അഗ്നിരഥങ്ങൾ, അഗ്നിയശ്വങ്ങൾ, ചുഴലിക്കൊടുങ്കാറ്റ് വന്നു. ഏലിയാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലിയാവിൻ്റെ പുതപ്പ് താഴോട്ട് വീണു. ആ പുതപ്പ് ഏലീശയുടെ മേൽ വീണു. അത് ഇരട്ടിപ്പങ്കിൻ്റെ പുതപ്പായിരുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് നിങ്ങളുടെ മേൽ വീഴുന്നു. അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്കിൻ്റെ പുതപ്പ് ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുന്നു. ഇരട്ടിപ്പങ്കിൻ്റെ പുതപ്പ് ഉയരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്റെ മേൽ വീഴുന്നു. സ്വർഗത്തിൽ നിന്റെ മേൽ വീഴുന്നു. ഇരട്ടിപ്പങ്കിൻ്റെ പുതപ്പ് വീഴുന്നു. ഹല്ലേലൂയ. ഏലിയാവിന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ അത്ഭുതമായിരുന്നു യോർദാൻ വറ്റിച്ചത്. ഏലീശയുടെ ജീവിതത്തിലെ ഒന്നാമത്തെ അത്ഭുതമായിരുന്നു യോർദാൻ വറ്റിച്ചത്. ഇരട്ടിപ്പങ്കിന്റെ ശുശ്രൂഷ അവിടെ തുടങ്ങുക. ഏലിയാവ് 16 അത്ഭുതങ്ങൾ ചെയ്തു, ഏലീശ 32 അത്ഭുതങ്ങൾ ചെയ്തു എന്ന് ഡെക്സ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഒരു കാര്യം മാത്രം രണ്ടെണ്ണം ചെയ്യണത്തില്ല. ശരപ്പതിയിലെ വിധവയുടെ മകനെ ഏലിയാവ് ഉയർപ്പിച്ചു, ശൂനേങ്കാരിയുടെ മകനെ ഏലീശ ഉയർപ്പിച്ചു. ഇരട്ടിപ്പങ്കാണെങ്കിൽ രണ്ടുപേരെ ഉയർപ്പിക്കണ്ടേ? പക്ഷെ മരിച്ചുപോയി. വാഗ്ദാനം ഇരട്ടിപ്പങ്ക മരിച്ചുപോയി. വാഗ്ദാനം മരിക്കുമോ? ദൈവത്തിൻ്റെ ദൂത് മരിക്കുമോ? അവൻ മരിച്ചു, അവൻ്റെ അസ്ഥിയായിപ്പോയി. ആ കാലത്തൊരു യുദ്ധമുണ്ടായപ്പോൾ രണ്ടുപേര് ചേർന്ന് ഒരുത്തനെ അടക്കം ചെയ്യാനായിട്ട് സെമിത്തേരിയിലോട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ ശത്രുക്കൾ വരുന്ന് കണ്ടു. യുദ്ധം ചെയ്യാൻ ആയുധമായിട്ട് ശത്രുക്കൾ വരുന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇവനെ നമ്മൾ അടക്കാൻ നിന്നാൽ നമ്മുടെ കാര്യം അപകടത്തിലാകും, വേണ്ട ഒരു പഴയ കല്ലറ ഇതിനകത്ത് ഇട്ടേ ചോടാമെന്ന് പറഞ്ഞ് ആ പഴയ കല്ലറയിലോട്ട് ഇട്ടു. അവർ ഓടുമ്പോഴുണ്ട് ഈ ഡെഡ് ബോഡി എഴുന്നേറ്റ് അവരുടെ പുറകെ വരിക. ഈ ഡെഡ് ബോഡി എഴുന്നേറ്റ് വരിക. എന്താ ഡെഡ് ബോഡി? അത് ഏലീശയുടെ അസ്ഥിയായിരുന്നു. ഏലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ ഈ ഡെഡ് ബോഡി ജീവിച്ചു. അപ്പൊ ചരട് പറയും, അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ അസ്ഥികളൊക്കെ ഞങ്ങൾ സൂക്ഷിക്കുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഒരസ്ഥിയും ഒരാളെയും ജീവിപ്പിച്ചിട്ടില്ല. പിന്നെന്താ അങ്ങനെ സംഭവിച്ച വചനത്തിന്റെ ശക്തി? ഏത് വചനമാ? ഇരട്ടിപ്പങ്കിന്റെ, ഇരട്ടിപ്പങ്കിന്റെ വാഗ്ദാനം. ദൈവം ഒരു വാഗ്ദാനം നിനക്ക് തന്നെങ്കിൽ നീ മരിച്ചുപോയാലോ ദൈവത്തിന്റെ വാഗ്ദാനം ദൈവം നിറവേറ്റും. ദൈവം വിശ്വസ്തൻ, അവന്റെ വാക്കവൻ മാറുകയില്ല. ആത്മാവിന്റെ ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം ഇന്ന് രാത്രി നിന്റെ മേൽ അവൻ പകരുന്നു. നീ ആൾ മാറിയവനായി തീരുന്നു. അവൻ നല്ലവണ്ണം ശക്തിപ്പെടുത്തുന്നു. ഇതാ പുതിയ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കുന്നു. ഇതാ കൈപിടിച്ച് പുതിയ മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. യാതൊരായുധവും ഫലിക്കയില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതി. ഈ മീറ്റിംഗ് ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ നീ വന്നത് ദൈവത്തിന്റെ പദ്ധതി. ഇതാ അഭിഷേകം, കവിച്ചൊഴുകുന്ന അഭിഷേകം നിന്റെ മേൽ ഒഴുകുന്നു, നിന്റെ മേൽ പകരുന്നു. നിന്റെ ശുശ്രൂഷ ഇതാ മാറുന്നു, പുതിയ ലെവലിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് മാറുന്നു. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ ഓർത്തിരിഞ്ഞു വരുവാൻ പോകുന്നു. നീ കൈ തൊടുന്ന രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. നിന്റെ ഉള്ളം കാഴ്ച മുട്ടുന്ന വീടുകളിൽ അത്ഭുത രൂപാന്തരം ഉണ്ടാകുന്നു. നീ കൈയുയർത്തി അവകാശം പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ ഉണർവ് ദൈവം അയക്കുന്നു. നിന്റെ ശരീരത്തില് നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ അത്യന്ത ശക്തി നിന്റെ മൺ ശരീരത്തിൽ ദൈവം പകരുന്നു.